ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നാളെ ജർമ്മനിയിലെത്തും. വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചും അനിഷ്ട സംഭവങ്ങളും സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ബഫർ സോൺ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നുവെന്ന് രാഹുൽഗാന്ധി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും 4000 കടന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും, പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ്. SSLC വിജയിച്ച എല്ലാവർക്കും തുടർ പഠനം സാധ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നാളെ ജർമ്മനിയിലെത്തും. ജർമ്മനി ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സന്ദർശനവേളയിൽ G7 രാജ്യങ്ങളുടെയും അതിഥി രാജ്യങ്ങളുടെയും തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര ന്യൂഡൽഹിയിൽ അറിയിച്ചു. തിങ്കളാഴ്ച ഉച്ചകോടിയിലെ രണ്ട് സെഷനുകളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ആദ്യ സെഷൻ കാലാവസ്ഥ, ഊർജ്ജ, ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തേത് ഭക്ഷ്യസുരക്ഷ, ലിംഗസമത്വം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുമാണ്. ഇന്ത്യയ്ക്ക് പുറമെ അർജന്റീന, ഇന്തോനേഷ്യ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹവുമായി സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സംവദിക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ചൊവ്വാഴ്ച UAE പോകുന്ന പ്രധാനമന്ത്രി അന്തരിച്ച മുൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ നേരിട്ട് അനുശോചനം അറിയിക്കും. പുതിയ UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സ്ഥാനമേറ്റതിനുശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ കൂടിക്കാഴ്ചയാണിത്.
നഗരമേഖലയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 1,23,00,000 വീടുകൾ അനുവദിച്ചതായും ഇതിൽ 1,00,000,000 വീടുകൾക്ക് തറക്കല്ലിട്ടതായും കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. 61,00,000 വീടുകൾ ഇതിനകം ഗുണഭോക്താക്കൾക്ക് കൈമാറി. പദ്ധതി 7 വർഷം പൂർത്തീകരിക്കുന്നതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെർച്വൽ ചടങ്ങിൽ പാർപ്പിട നഗരകാര്യ സെക്രട്ടറി മനോജ് ജോഷിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രാജ്യത്തെ വാഹനങ്ങൾക്ക് ക്രാഷ് ടെസ്റ്റുകളിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് കരട് GSR വിജ്ഞാപനത്തിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അംഗീകാരം നൽകി. സുരക്ഷിത വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്റ്റാർ റേറ്റിംഗിന് അടിസ്ഥാനമാക്കി സുരക്ഷിതമായ കാറുകൾ തെരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നതിനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമാക്കി. കൽപ്പറ്റയിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചും തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളും സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പോലീസ് ആസ്ഥാനത്തെ ADGP അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംഭവസ്ഥലത്ത് ചുമതലയിലുണ്ടായിരുന്ന കൽപ്പറ്റ DYSP അന്വേഷണ വിധേയമായി അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവ് വയനാട്ടിലെ പ്രാദേശിക സമൂഹത്തിന്റെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നുവെന്ന് രാഹുൽഗാന്ധി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. പൊതുതാൽപര്യം കണക്കിലെടുത്ത് ജനകേന്ദ്രീകൃത വികസന ആവശ്യങ്ങളെ മുൻനിർത്തി കേന്ദ്രം വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കേരള മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര ശാക്തീകരണ സമിതിയോടും കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തോടും സഹായം അഭ്യർത്ഥിക്കാമെന്നും രാഹുൽഗാന്ധി അറിയിച്ചു. രാഹുൽഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കൽപ്പറ്റയിൽ UDF റാലിയും പ്രതിഷേധ യോഗവും നടത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, UDF നേതാക്കൾ, MP MLA തുടങ്ങിയവർ പങ്കെടുക്കും. ആക്രമണത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. പല സ്ഥലങ്ങളിലും കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. മലപ്പുറത്ത് പ്രവർത്തകർ അരമണിക്കൂറോളം ദേശീയപാത ഉപരോധിച്ചു. ബഫർ സോൺ വിഷയത്തിൽ രാഹുൽഗാന്ധി ഇടപെടുന്നില്ലെന്നാരോപിച്ച് മാർച്ച് നടത്തിയ SFI പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സാധനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവത്തിൽ ജീവനക്കാരന് പരിക്കേറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് രാഹുൽഗാന്ധിയുടെ ഓഫീസ് SFI അടിച്ചു തകർത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പോലീസിന്റെ മൌനാനുവാദത്തോടെയാണ് ആക്രമണമുണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് സംശയകരമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ പ്രദേശം ബഫർ സോൺ ആക്കണമെന്നും 2019 ശുപാർശ ചെയ്തത് പിണറായി ഗവൺമെന്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ CPIMഉം SFIയും ആദ്യം പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലേക്കാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. രാഹുൽഗാന്ധി എംപിയുടെ ഓഫീസിന് നേരെ SFI വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരവും തുടർന്നുണ്ടായ ആക്രമണവും അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെ തള്ളിപ്പറയുന്നുവെന്നും SFI സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സംരക്ഷിത വനമേഖലയുടെ ബഫർ സോൺ സംബന്ധിച്ച സുപ്രീംകോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിഷയം ഏറ്റെടുത്ത് സമരം സംഘടിപ്പിക്കാൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ലെന്നും സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. നിതി ആയോഗിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വിരമിച്ച IAS ഉദ്യോഗസ്ഥനും മുൻ കുടിവെള്ള പൊതു ശുചിത്വ സെക്രട്ടറിയുമായ പരമേശ്വരൻ അയ്യരെ നിയോഗിച്ചു. അമിതാഭ് കാന്ത് ഈ മാസം 30 കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും 4000 കടന്നു. ഇന്നലെ 4098 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്താണ് കൂടുതൽ രോഗികൾ, 1034. എറണാകുളത്ത് 930 പേർക്കും കോട്ടയത്ത് 418 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികൾ. 3034 പേർക്ക് രോഗം ഭേദമായി. 10 മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും. പുതുക്കിയ നിരക്ക് ഇന്ന് ഉച്ചകഴിഞ്ഞ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ പ്രേമൻ ദിനരാജ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. അടുത്ത മാസം മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. പ്രതിമാസം വൈദ്യുതി ബിൽ ലഭിക്കുന്നവർക്ക് ഓഗസ്റ്റിലും ദ്വൈമാസം ബിൽ ലഭിക്കുന്നവർക്ക് സെപ്റ്റംബറിലും പുതിയ നിരക്കിലായിരിക്കും ബില്ല്. കാസർകോടിന്റെ വൈദ്യുതി ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഉടുപ്പി കരിന്തളം വയനാട് ഹരിത പവർ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കാസർകോട് വൈദ്യുതി ഭവനും മുള്ളേരിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും 10ാം ക്ലാസ് വിജയിച്ച എല്ലാവർക്കും ഗവൺമെന്റ് പഠന സൌകര്യമൊരുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ പറഞ്ഞു. ജനാധിപത്യം, മതേതരത്വം, ശാസ്ത്രം, ഭരണഘടന, ലിംഗസമത്വം തുടങ്ങിയ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്നും മന്ത്രി അറിയിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് കർമ്മരംഗത്തിറങ്ങിയാൽ വിപ്ലവകരമായ മുന്നേറ്റം സാധ്യമാകുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് വനിതാ ITIയിൽ സംസ്ഥാനതല റാങ്ക് ജേതാക്കൾക്ക് അനുമോദനവും ട്രെയിനീസ് കൌൺസിലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2025 സംസ്ഥാനത്ത് ദേശീയപാത നവീകരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 600 കിലോമീറ്റർ റോഡാണ് 3 വർഷത്തിനകം 6-വരി പാതയാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പാറശാല മണ്ഡലത്തിലെ മൈലക്കം, പൂഴനാട്, മണ്ഡപത്തിൻകടവ്, മണക്കാല, പേരോടം റിംഗ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഖാദി വ്യവസായ ബോർഡ് ഈ സാമ്പത്തിക വർഷം 150 കോടി രൂപയുടെ വസ്ത്രവിപണനം ലക്ഷ്യമിടുന്നതായി ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ PE ജയരാജൻ അറിയിച്ചു. മലപ്പുറം കോട്ടപ്പടിയിൽ ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാല നിർമ്മിച്ച 2 ഓട്ടോണമസ് ഇലക്ട്രിക് ബാർജുകൾ നോർവീജിയൻ കമ്പനിയായ ആസ്കോ മാരിടൈം AS കൈമാറി. 67 മീറ്റർ നീളം വരുന്ന ബാർജുകളിൽ ഓരോന്നിലും 1846 kW ഹെർട്സ് ബാറ്ററികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ നിലവാരത്തിലുള്ള 16 നിറച്ച ട്രെയിലറുകൾ ബാർജുകൾക്ക് ഒരേ സമയം വഹിക്കാനാകും. നോർവേയിലെ മലനിരകൾക്കിടയിലെ ഉൾക്കടലിൽ ചരക്ക് നീക്കത്തിനാകും ഇവ ഉപയോഗപ്പെടുത്തുക. ഇരു ബാർജുകളും നാളെ മറ്റൊരു വലിയ കപ്പലിൽ കയറ്റി നോർവേയിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വനിതകൾക്കായി നടത്തുന്ന സംരംഭകത്വ വികസന പരിശീലന പരിപാടി കോഴിക്കോട്ട് ആരംഭിച്ചു. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. 10 കേന്ദ്രങ്ങളിലായി 18-നും 55-നും മധ്യേ പ്രായക്കാരായ വനിതകൾക്കാണ് പരിശീലനം നൽകുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വനിതകൾക്കും തൊഴിലില്ലാത്ത വനിതകൾക്കും പരിപാടിയിൽ മുൻഗണന ലഭിക്കും. വനിതാ 2020 ക്രിക്കറ്റ് 2 മത്സരത്തിൽ ദാമ്പുള്ളയിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം 2 മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ 34 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കോളേജുകളിൽ പുതുലഹരിക്ക് ഒരു വോട്ട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വോട്ടെടുപ്പിന്റെ ബാലറ്റ് ഓൺ വീൽസ് വാഹനം ജില്ലയിൽ പ്രയാണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡിയും എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആന്റ് ഹിയറിംഗ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സഫാനും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 13 നിയമസഭാ മണ്ഡലങ്ങളിലും എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുത്ത കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങി 100-ലധികം കേന്ദ്രങ്ങളിലും വാഹനം ദീപശിഖയുമായി സഞ്ചരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നാളെ ജർമ്മനിയിലെത്തും. വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചും അനിഷ്ട സംഭവങ്ങളും സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ബഫർ സോൺ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നുവെന്ന് രാഹുൽഗാന്ധി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും 4000 കടന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും. പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ്. SSLC വിജയിച്ച എല്ലാവർക്കും തുടർ പഠനം സാധ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.